2019 ഓഗസ്റ്റ് 24 ശനിയാഴ്ച കേരളകുമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്നും നജീബ് എസ്എ തയ്യാറാക്കിയ അനുസ്മരണക്കുറിപ്പ്. അച്ഛൻ ഒരു ദീപ്തസ്മരണ. ഒരു വ്യക്തിയുടെ പേരും ഒരു സ്ഥാപനത്തിന്റെ പേരും പരസ്പര പൂരകങ്ങളായിത്തീരുന്ന സ്ഥിതിവിശേഷം സാധാരണമാണ്. പത്രാധിപർ കെ സുകുമാരന്റെ സാരഥ്യത്തിൽ കേരളകൗമുദി മലയാളിയുടെ സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടനാഴികളിൽ അവഗണിക്കാനാവാത്ത ശബ്ദമായി കഴിയുമ്പോഴേക്കും മറ്റു പലരെയും പോലെ എന്റെ അച്ഛനും ആ രൂപകൽപ്പനയുടെ ഭാഗമായി തീർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ഗേറ്റിനെ താങ്ങി നിർത്തിയിരുന്ന രണ്ട് കോൺക്രീറ്റ് തൂണുകളിൽ ഒന്നിനു മീതെ മെറൂൺ നിറത്തിൽ 1 മീറ്റർ സ്ക്വയർ സമചതുരത്തിൽ ഒരു ഫലകമുണ്ടായിരുന്നു. അതിൽ വെളുത്ത അക്ഷരങ്ങളിൽ രണ്ടുവരിയായി കേരളകൗമുദി എന്ന എഴുത്തും. കരീം അണ്ണൻ മലഞ്ചരക്ക് വ്യാപാരം നടത്തിയിരുന്ന ഒരുനില കെട്ടിടമുണ്ടായിരുന്നു ചന്തമുക്കിൽ. അവിടെ കരീമണ്ണന് ഒപ്പമായിരുന്നു അച്ഛന്റെ ഇരിപ്പ്. അതിന്റെ പെന്റ് ഹൌസിലും ഉണ്ടായിരുന്നു നഗരവാസികളുടെ ആഗമാനം ശ്രദ്ധയാകർഷിച്ച് കേരളകൗമുദി എന്ന ഹോർഡിംഗ്. അതുകൊണ്ടാവാം കൊട്ടാരക്കരയിലെങ്ങും അച്ഛൻ കേരളകൗമുദി ഷാഹുൽ ഹമീദ് എന്ന് അറിയപ്പെട്ടത്. പിൽക്കാലത്ത് അത് ലോപിച്ച് കേരളകൗമുദി മാത്രമായി. കൊട്ടാരക്കര സ്റ്റാൻഡിൽ ബസ്സിറങ്ങുന്ന യാത്രക്കാരൻ ഓട്ടോറിക്ഷ ഡ്രൈവറോട് കേരളകൗമുദി എന്ന് പറഞ്ഞാൽ മറുചോദ്യം വരും, ആ പീസിലോ വീട്ടിലോ എന്ന്. 84 വയസ്സിൽ അച്ഛന് ഹൃദയാഘാതമുണ്ടായി. പതുക്കെ പതുക്കെ അച്ഛന്റെ പ്രകൃതത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ എറണാകുളം ലിസി ആശുപത്രിയിലുള്ള ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജാബിർ അന്ന് കൊട്ടാരക്കര വിജയ ആശുപത്രിയിലായിരുന്നു. അദ്ദേഹം അച്ഛന് രോഗി എന്നതിലുപരി കുടുംബാംഗം എന്ന പരിഗണന നൽകിയിരുന്നു. അച്ഛന്റെ തലച്ചോറിനെ ഡിമൻഷ്യ ബാധിച്ചു തുടങ്ങിയെന്ന് അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്. ഒരിക്കൽ റോഡ് മുറിച്ചു കിടക്കവേ അച്ഛനെ സ്കൂട്ടർ തട്ടി. ഇടത് ചുമലിലെ എല്ല് പൊട്ടി. തുടർന്നുണ്ടായ ഇടത് കൈയുടെ ബലക്ഷയം മരണം വരെ തുടർന്നു. വിവരമറിഞ്ഞ് അച്ഛനെ കാണാൻ കേരളകൗമുദിയിൽ നിന്ന് ദീപു രവി വന്നിരുന്നു. ദീപു പോയിക്കഴിഞ്ഞ് അച്ഛൻ എന്നോട് പറഞ്ഞു, നീ കണ്ടോ, ഞാനിപ്പോഴും കേരളകൗമുദി ഷാഹുൽ ഹമീദ് തന്നെയാണ്. എന്റെ അമ്മയും ഏറെക്കുറെ കിടപ്പിലായിരുന്നു. ഇതിനിടെ സന്തത സഹചാരിയായിരുന്ന കരിമണ്ണനെയും അച്ഛന് നഷ്ടമായി. ഓർമ്മകൾ പങ്കിടാൻ അപൂർവം ചില സുഹൃത്തുക്കൾ അപ്പോഴും അച്ഛനെ തേടിയെത്തി. അക്കൂട്ടത്തിൽ ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നത് തലമുതിർന്ന രാഷ്ട്രീയ നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയെയും അന്തരിച്ച തങ്ങൾക്കുഞ്ഞ് മുസ്ലിയാരുടെ പേരെക്കുട്ടി ഇലിയാസിനെയും ശ്രീനിസാറിനെയുമാണ്. അമ്മയുടെ സാന്നിധ്യം അച്ഛന് ഒരു ബലമായിരുന്നു. അതിനിടെ അമ്മയുടെ ദേഹവിയോഗം അച്ഛനെ ഏകാഗിയാക്കി. ഞാൻ കണ്ണത്താ ദൂരത്താണല്ലോ. അതിനാൽ എറണാകുളത്തുള്ള അനിയത്തിയും ഭർത്താവ് മുഹമ്മദ് അലിയും ചേർന്ന് അച്ഛനെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. 3 വർഷങ്ങൾക്ക് ശേഷം അവരുടെ വീട്ടിൽ വെച്ചാണ് അച്ഛൻ കണ്ണടയ്ക്കുന്നത്. കൊട്ടാരക്കരയിൽ അച്ഛന്റെ തലമുറയിൽപ്പെട്ട ആരും ജീവിച്ചിരിപ്പുള്ളതായി അറിയില്ല. ഇന്ന് കൊട്ടാരക്കരയിലെ മിക്കയാളുകൾക്കും കേരളകൗമുദി ഷാഹുൽ ഹമീദ് എന്ന മേൽവിലാസം അപരിചിതവുമാണ്. കൊട്ടാരക്കര തിരക്കുപിടിച്ച നഗരമാവുന്നതിന് മുൻപുള്ള കാലം. തിരുവനന്തപുരത്തേക്കുള്ള ചുവപ്പും മഞ്ഞയും പെയിന്റടിച്ച ഫാസ്റ്റ് പാസഞ്ചറിൽ കയറുക എന്നത് വിമാനത്തിൽ കയറുന്നതിന് തുല്യമായിരുന്നു അന്ന്. അച്ഛനൊപ്പമുള്ള ഒരു യാത്ര ഇന്നും ഓർമ്മയിലുണ്ട്. പശ്ചിമ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കേരളകൗമുദിയുടെ ആദ്യത്തെ റോട്ടറി പ്രസ് ഉദ്ഘാടന ദിനം. ചെന്തെങ്ങും കുരുത്തോലിയും കൊണ്ട് അലങ്കൃതമായ വെള്ളമണൽ വിരിച്ച അങ്കണം, വർണ്ണാഭമായ പൂക്കളും കുഴലിന്റെ ആകൃതിയിലുള്ള ലൈറ്റുകളും കൊണ്ട് മോടി പിടിപ്പിച്ച പന്തൽ. എന്നെ പത്രാധിപരുടെ ഇളയ മകൻ രവിയെ ഏൽപ്പിച്ച് അച്ഛൻ ഒരുക്കങ്ങളുടെ നടുവിലേക്ക് പോയി. രവിയാണ് ആ വൈകുന്നേരം മുഴുവൻ അപരിചിതനായ എന്നെ കൊണ്ടു നടന്നത്. കുമാരനമ്മാവന്റെ മക്കളായ ഭദ്രൻ, അനിയൻ, സുഭദ്ര ചേച്ചി എല്ലാവരെയും പരിചയപ്പെട്ടു. മടങ്ങി വീട്ടിലെത്തുമ്പോൾ അർദ്ധരാത്രിയായിരുന്നു. പിന്നെയും എത്രയോ ദിവസം ആ യാത്രയുടെ ഓർമ്മ ഒരു ഹരം പോലെ മനസ്സിൽ കൊണ്ടു നടന്നു. ഇന്ന് ശ്രീലങ്ക എന്ന് വിളിക്കുന്ന ചെറിയ ദ്വീപ് സിലോൺ എന്ന് അറിയപ്പെട്ടിരുന്ന കാലം. അന്ന് സിലോൺ സമ്പന്ന രാജ്യമായിരുന്നു. മധ്യ തിരുവിതാംകൂറിൽ സിലോണിലേക്കുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കയറ്റുമതി ലൈസൻസ് അച്ഛനു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊട്ടാരക്കരയിൽ നിന്ന് ചരക്കുകൾ ട്രെയിൻ മാർഗം ധനുഷ്കോടിയിലേക്ക് കയറ്റി അയക്കും. അവിടെ നിന്ന് കടൽ മാർഗമാണ് സിലോണിലേക്ക് പോയിരുന്നത്. 60കളുടെ തുടക്കത്തിലെപ്പോഴോ ആണ് ധനുഷ്കോടിയിൽ വൻ വെള്ളപ്പൊക്കം. ഗതാഗതം പൂർണ്ണമായും നിശ്ചലം. അയച്ച ചരക്കുകൾ ധനുഷ്കോടി റെയിൽവേ സ്റ്റേഷനിൽ കെട്ടിക്കിടന്നു. ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടായി. ആത്മവിശ്വാസം കൈവിടാതെ തന്റെ പ്രകാശം പരത്തുന്ന പുഞ്ചിരി മാത്രം കൈമുതലാക്കി അച്ഛൻ സിലോണിൽ വിമാനമിറങ്ങി. ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ തന്നെ സിലോണിലെ വ്യാപാര സഹകാരിക്ക് അച്ഛനെ ഇഷ്ടമായി. നഷ്ടത്തിന്റെ പകുതി ഏറ്റെടുക്കാൻ അദ്ദേഹം തയ്യാറായി. കൈനിറയെ സമ്മാനങ്ങളുമായാണ് അച്ഛൻ തിരികെ വന്നതെന്ന് അമ്മ പറയും. അന്ന് അദ്ദേഹം അച്ഛന് സമ്മാനിച്ച നീല ഇനാമൽ പശ്ചാത്തലത്തിൽ സുവർണ അക്ഷരങ്ങളിൽ അച്ഛന്റെ പേരെഴുതിയ മോതിരം അമൂല്യമായ പൈതൃകത്തിന്റെ ഭാഗമായി ഞങ്ങളിന്നും സൂക്ഷിക്കുന്നു.